Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ തിരുനാളിനെ കേന്ദ്രീകരിച്ചുള്ള സുവിശേഷ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51 മുതൽ 59 വരെ വാക്യങ്ങൾ. കൊച്ചിക്കടുത്ത് വൈപ്പിൻകരയിൽ കുഴുപ്പള്ളി ഗ്രാമത്തിൽ ചായക്കട നടത്തുകയായിരുന്നു ശശിധരൻ. സഹായിക്കൻ ഭാര്യ ശാന്ത എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ജോലി കഴിഞ്ഞ് രണ്ടുപേരും രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. റോഡ് കുറുകെ കടക്കവേ ശാന്തയെ വാനിടിച്ചു. സാരമായ പരിക്കേറ്റ അവളെ ജനങ്ങൾ അതിവേഗം ആശുപത്രിയിലെത്തിച്ചെങ്കിലും അതിനിടയിൽ മസ്തിഷ്കാഘാതം സംഭവിച്ചിരുന്നു. ഒരു ജീവച്ഛവമായി ശാന്ത വീണ്ടും നാളുകൾ ആശുപത്രിയിൽ തള്ളിനീക്കി. അപ്പോഴാണ് പച്ചാളം സ്വദേശിയായ സൈമനെപ്പറ്റി ശശിധരൻ അറിഞ്ഞത്. കരൾ മാറ്റിവയ്ക്കാതെ സൈമന് 3 മാസം പോലും ജീവിക്കാനാവില്ല. മസ്തിഷ്ക മരണത്തെ തുടർന്ന് യാതൊരു പ്രതികരണവുമില്ലാതെ മൃതരൂപത്തിൽ കിടന്നിരുന്ന തന്റെ പ്രിയ ശാന്തയുടെ കരൾ ദാനം ചെയ്യുവാൻ ശശിധരൻ തീരുമാനിച്ചു. ശാന്തയുടെ കരൾ സൈമന്റെ ശരീരത്തിലേക്ക് വിജയകരമായി മാറ്റിവച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശാന്ത മരിച്ചെങ്കിലും സൈമനിലൂടെ ഇന്നും അവൾ ജീവിക്കുന്നു. നാം പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നത്. 2 സുപ്രധാന അർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ ഈ വാക്യത്തിനുണ്ട്. ദൈവവചനത്തിൽ ജീവൻ കുടികൊള്ളുന്നു എന്നാണ് ഇതിന്റെ പ്രഥമ അർത്ഥം. സഭാപിതാവായ ഒറിജൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: രഹസ്യങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ മാത്രമല്ല നാം അവിടുത്തെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നത്, ജീവൻ കുടികൊള്ളുന്ന അവിടുത്തെ വാക്കുകൾ ശ്രവിക്കുകയും അതനുസാരം നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ വചനത്തിലൂടെ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവീക ജീവൻ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ദൈവത്തിന്റെ സ്വപ്നങ്ങൾ മാനുഷിക ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ദൈവവചനം. മനുഷ്യവർഗത്തെ സ്നേഹിച്ച ദൈവം ആ സ്നേഹജീവിതത്തിൽ സ്വയം സമർപ്പിതനാകുന്നു. ദൈവത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് നാം വളരുന്നതിനെയാണ് ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് എന്ന് ക്രിസ്തു പറയുന്നത്. തന്റെ ഈ ലോക ജീവിതത്തിൽ മനുഷ്യമക്കളെ സ്നേഹിച്ച് അവരെ ജീവിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിനെ പോലെ ഇന്ന് നാം ജീവന്റെ അപ്പമായി മാറണം എന്നാണ് ഇതിന് സാരം. ജീവന്റെ അപ്പമെന്നതിന് 2-ാമത്തെ അർത്ഥം കൗദാശിക ശരീരം എന്നാണ്. ഒറിജൻ വീണ്ടും പറയുന്നത്, ദിവ്യരഹസ്യങ്ങളുടെ അനുഷ്ഠാനം വഴി സ്വീകരിക്കുന്ന കൗദാശിക ശരീരമാണ് ജീവന്റെ അപ്പം എന്നാണ്. ദിവ്യകാരുണ്യത്തിലെ അപ്പവും വീഞ്ഞുമായി മനുഷ്യപുത്രൻ ഒന്നാകുകയും ആ അപ്പവും വീഞ്ഞും കൗദാശികമായി സ്വീകരിക്കുന്ന വ്യക്തികളുമായി ഒന്നായിത്തീർന്ന് അവിടുന്ന് ലോകത്തിന്റെ ജീവനു വേണ്ടി പരിണമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ ലക്ഷ്യമാണ് ലോകത്തിന് ജീവൻ നൽകുക എന്നത്. ഒരു മരണസംസ്കാരത്തിന്റെ പിടിയിലമർന്നിരിക്കുന്നവർക്ക് ജീവന്റെ സംസ്കൃതി പകർന്നുകൊടുക്കുന്നതാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. സകല വസ്തുക്കളിലും വിഷം കുത്തിവച്ച് പണമുണ്ടാക്കാൻ ശ്രമിക്കുകയും ഇഷ്ടമില്ലാത്തതിനെയും ഇഷ്ടമില്ലാത്തവരെയും എന്തു മാർഗേനയും വകവരുത്തുകയും ചെയ്യുന്ന മരണസംസ്കാരം ഇന്ന് ലോകത്ത് വളർന്നിരിക്കുന്നു. നാം ജീവിക്കേണ്ടത് അതിനെതിരായൊരു പ്രതിസംസ്കാരത്തിലാണ്. ഒരു ജീവസംസ്കാരത്തിന്റെ ദിവ്യകാരുണ്യമാകാൻ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തു അവിടുത്തെ വിരുന്നുമേശയിലേക്ക് ക്ഷണിക്കുകയാണ്. കൗദാശികമായി യേശുവിന്റെ മാംസരക്തങ്ങൾ സ്വീകരിക്കുന്ന വിശ്വാസി അസ്തിത്വാത്മകമായി അസ്തിത്വപരമായി ലോകത്തിന്റെ ജീവനായി പരിണമിക്കുന്നില്ലെങ്കിൽ എവിടെയാണ് മഹാകാരുണ്യമുണ്ടാകുന്നത്? എങ്ങനെയാണ് ദിവ്യകാരുണ്യ അനുഭവം ഈ ലോകത്തുണ്ടാകുന്നത്? ഈ ലോകത്ത് നാം കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവീക ജീവൻ പകർന്നു നൽകാൻ നാം അവർക്കു വേണ്ടി വിഭജിക്കപ്പെടുവാനും മുറിക്കപ്പെടുവാനും തയ്യാറാവണം. തന്റെ ശിഷ്യന്മാരോടൊപ്പം ക്രിസ്തു ആഘോഷിച്ച അന്ത്യത്താഴം ആരംഭിച്ചത് ഇങ്ങനെയാണ്. സമയമായപ്പോൾ ക്രിസ്തു അവരോട് ശിഷ്യന്മാരോടിങ്ങനെ പറഞ്ഞു, പീഡകൾ അനുഭവിക്കുന്നതിനു മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. തന്നെ തന്നെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ തന്റെ സ്നേഹിതർക്ക് പകുത്തു നൽകുന്ന ആ നിമിഷത്തിനായി ക്രിസ്തു പാർത്തിരുന്നു. ആ രാവിലെ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോടൊത്ത് നടത്തിയ അന്ത്യത്താഴ വിരുന്നിൽ ഈ ലോകത്തിൻ്റെതായ കാഴ്ചദ്രവ്യങ്ങളെ തന്നോട് തന്നെ സാരൂപ്യപ്പെടുത്തിക്കൊണ്ടാണ് അവിടുന്ന് പൂർണ്ണമായും തന്നെ തന്നെ പിതാവിന് സമർപ്പിച്ചത്, അവയെ രൂപാന്തരപ്പെടുത്തിയത്. നിത്യതയിൽ ഏവരും ആസ്വദിക്കാൻ പോകുന്ന സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. വർദ്ധിച്ച ആശയോടെയുള്ള ക്രിസ്തുവിന്റെ ഈ പെസഹാദിനത്തിനായുള്ള കാത്തിരിപ്പ് മനുഷ്യരക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ തന്നെ കാത്തിരിപ്പായിരുന്നു. ഈ ലോകത്തിന്റെയും മനുഷ്യകുലത്തിന്റെയും രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവത്തിന്റെ ആശയാർന്ന സ്നേഹത്തിന്റെ കാത്തിരിപ്പായിരുന്നു അത്. എല്ലാ മനുഷ്യരെയും മാത്രമല്ല സകല സൃഷ്ടികളെയും സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ സ്നേഹത്തിലൊന്നാകുന്ന ദൈവീക ഐക്യത്തിൽ മാത്രമേ മനുഷ്യരും ഈ പ്രപഞ്ചമൊക്കെയും സംതൃപ്തി നേടുകയുള്ളൂ, സായുജ്യമടയുകയുള്ളൂ. ക്രിസ്തുവിന്റെ സാന്നിധ്യവും അവിടുത്തെ സുവിശേഷവും അടുത്തറിയുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള പല രാജ്യങ്ങളിലും ഇന്ന് കർത്താവിന്റെ വിരുന്ന് മേശകൾ ശൂന്യമായി കാണപ്പെടുന്നു എന്നത് കെട്ടുകഥയല്ല, യാഥാർത്ഥ്യമാണ്. സുവിശേഷത്തിലെ വിവാഹ വിരുന്നിന്റെ ഉപമയിൽ പറയുന്നതുപോലെ വിവാഹവസ്ത്രമില്ലാതെ, അതായത് ഒരുക്കമില്ലാതെയും അടുപ്പമില്ലാതെയും പഴക്കം കൊണ്ടും തഴക്കം കൊണ്ടും മാത്രം കർത്താവിന്റെ വിരുന്ന് മേശയെ സമീപിക്കുന്നവർ ധാരാളമുണ്ട്. അവർ ഏറെക്കുറെ വിശ്വാസമുള്ളവരാണ്. വിശ്വാസമാണ് കർത്താവിന്റെ വിരുന്ന് മേശയിലേക്ക് അവരെ ക്ഷണിക്കുന്നത്. എന്നാൽ ഈ വിശ്വാസം സ്നേഹപൂർവം ജീവിക്കാത്തതിനാൽ അവർ പുറന്തള്ളപ്പെടുകയും വിരുന്നുശാലയുടെ വാതിൽ അവർക്കെതിരായി കൊട്ടിയടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. വിശ്വാസം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹമില്ലാത്ത വിശ്വാസം നിർജീവവുമാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യത്താഴ വിരുന്ന് ഒരു പ്രബോധന രംഗം കൂടിയായിരുന്നുവെന്ന് നാല് സുവിശേഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളുടെ സത്ത ഉരുത്തിരിഞ്ഞത് അന്ത്യത്താഴ വിരുന്നിലായിരുന്നു. അവിടെ വചനവും കൂദാശയും സന്ദേശവും സമ്മാനവുമെല്ലാം അഭേദ്യമായി കോർത്തിണക്കപ്പെടുകയാണ്, ഒത്തുചേരുകയാണ്. ഈ രാവിലാണ് ക്രിസ്തു മറ്റേതിനേയുംക്കാൾ അധികമായി പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥനയുടെ പരിസമാപ്തിയിൽ അവിടുന്ന് അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലിയെന്നും ആശീർവദിച്ച് ഭാഗിച്ചു നൽകിയെന്നും ഉള്ള രണ്ട് ക്രിയകളാണ് സമാന്തര സുവിശേഷകന്മാർ അവരുടെ ഹെബ്രായ മൂലകൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് ഉയരുന്ന നന്ദി പ്രകടനവും താഴെ മനുഷ്യരിലേക്കിറങ്ങി വരുന്ന ആശീർവാദവും ഏറെ പ്രതീകാത്മകവും ദീപ്തവുമാണ്. അന്ത്യത്താഴ വിരുന്നിൽ ക്രിസ്തു സാക്ഷാത്കരിക്കുന്ന രൂപാന്തരീകരണത്തിന്റെ വചനങ്ങൾ അവിടുത്തെ ഈ അവസാന പ്രാർത്ഥനയിലാണ് ഉരുത്തിരിയുന്നത്. രൂപാന്തരീകരണത്തിന് ക്രിസ്തു ഉരുവിട്ട വചനങ്ങൾ പ്രാർത്ഥന തന്നെയാണ്. ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നു. അങ്ങനെ അപ്പവും വീഞ്ഞും അവിടുത്തെ ശരീരരക്തങ്ങളാക്കി സത്താഭേദം ചെയ്യപ്പെടുകയാണ്. ക്രിസ്തു തന്റെ വേദനകൾ പ്രാർത്ഥനകളായി പരിവർത്തനം ചെയ്തിട്ട് മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള യാഗമായി സ്വയം പരമപിതാവിന് സമർപ്പിക്കുന്നു. വേദനകളെ സ്നേഹമാക്കി രൂപാന്തരീകരണം ചെയ്യാനുള്ള കരുത്താണ് പിന്നീട് മനുഷ്യരുടെ കാഴ്ചവസ്തുക്കളിലൂടെ പരമപിതാവിന് സ്വയം സമർപ്പിക്കാനുള്ള കരുത്തായി ക്രിസ്തു മാറ്റുന്നത്. അവിടുന്ന് ഈ ദിവ്യകാരുണ്യ സമ്മാനം നമുക്ക് തരുന്നത് വഴി ഈ ലോകവും മനുഷ്യരും ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുകയാണ്. ദിവ്യകാരുണ്യത്തിലെ സത്താഭേദത്തിന്റെ പരമമായ ലക്ഷ്യം മനുഷ്യരുടെ ഈ ലോകത്തിന്റെ രൂപാന്തരീകരണവും ക്രിസ്തുവിലുള്ള ഐക്യവുമാണ്. പരിശുദ്ധ ദിവ്യകാരുണ്യം ലക്ഷ്യമിടുന്ന പുതുമനുഷ്യനും പുതുലോകവും ദൈവത്തിൽ നിന്നും ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സമർപ്പണത്തിൽ നിന്നും ഉരുത്തിരിയേണ്ടതാണ്. വിശ്വാസത്തിന്റെ വലിയ അനുഷ്ഠാനവും ദിവ്യരഹസ്യവുമാണ് വിശുദ്ധ കുർബാന, പരിശുദ്ധ ദിവ്യകാരുണ്യം. ക്രിസ്തു സർവശക്തനാണെന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവിടത്തേക്ക് ഒരപ്പക്കഷണത്തിൽ വസിക്കുവാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചതും പഠിപ്പിക്കുന്നതും. നിഗൂഢമായതിനെയാണ് നാം രഹസ്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുരഹസ്യങ്ങൾ തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ പരികർമ്മം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ. ദൈവപുത്രനായ ക്രിസ്തു കാരുണ്യപൂർവ്വം ലോകത്തിനു നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ നമ്മെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പണ്ട് മരുഭൂമിയിൽ തളർന്നു വീണ ഇസ്രായേലിയരെ മന്ന നൽകിപ്പോറ്റിയ കർത്താവ് ഇന്നും നമുക്കായി നൽകുന്ന സ്വർഗീയ മന്നയാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. ജീവദായകമായ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ, വിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ പരിശ്രമിക്കാം.
മരുഭൂവിൽ നിങ്ങൾ പശിയാൽ വലഞ്ഞപ്പോൾ സുരഭോജ്യമായി വന്നു ഴന്നപ്പോൾ ആശ്വാസമായി നിന്നു ജീവന്റെ ജലധാര മരുഭൂവിൽ നിങ്ങൾ പശിയാൽ വലഞ്ഞപ്പോൾ സുരഭോജ്യമായി വന്നു ഞാൻ ദാഹിച്ചുഴന്നപ്പോൾ ആശ്വാസമായി നിന്നു ജീവന്റെ ജലധാര ഞാൻ.
കുട്ടിയച്ചൻ ആലപിച്ച ഈ ഗാനം പ്രീമുസ് പെരിഞ്ചേരിയുടെ വരികളാണ്. സംഗീതം സണ്ണി വെമ്പിള്ളി.
നിങ്ങളിയപ്പം ഭക്ഷിക്കുമെങ്കിൽ നിത്യമാ മരണത്തിൽ ഭക്ഷിക്കുമെങ്കിൽ നിത്യമാ മരണത്തിൽ വീഴുകില്ല ഈ ജീവജലമൽപ്പം പാനം ചെയ്ത ഒരു നാളും ദാഹത്തിലാഴുകില്ല ഈ ജീവജലമൽപ്പം പാനം ചെയ്ത ഒരു നാളും ദാഹത്തിലാഴുകില്ല മരുഭൂവിൽ നിങ്ങൾ പശിയാൽ വലഞ്ഞപ്പോ സുരഭോജ്യമായി വന്നു ഞാൻ ദാഹിച്ചുഴന്നപ്പോൾ ആശ്വാസമായി നിന്നു ജീവന്റെ ജലധാര ശരീരം ബലിദാനമാക്കുന്നു നിങ്ങൾക്കോ ജീവനുണ്ടാകാൻ എൻ്റെ ശരീരം ബലിദാനമാക്കുന്നു നിങ്ങൾക്കോ ജീവനുണ്ടാകാൻ പ്രാണനീരൂറും നിണബിന്ദു ഒഴുകുന്നു നിങ്ങൾ ചൈതന്യമേകാൻ പ്രാണനീതൂറും നിണബിന്ദു ഒഴുകുന്നു നിങ്ങൾക്കു ചൈതന്യമേകാൻ.
പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ തിരുനാളിനെ കേന്ദ്രീകരിച്ചുള്ള സുവിശേഷ വിചിന്തനമാണ് ഇതുവരെ ശ്രവിച്ചത്.